2019 ജൂലൈ 11 വ്യാഴാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് നേട്ടങ്ങളുടെ ആരോഗ്യ സൂചിക വെല്ലുവിളികളുടെയും കേരള സർവകലാശാല സാമ്പത്തിക ശാസ്ത്രം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജോമോൻ മാത്യു തയ്യാറാക്കിയ ലേഖനം. നീതി ആയോഗ് തയ്യാറാക്കിയ ഏറ്റവും പുതിയ ആരോഗ്യ സൂചികയിൽ കേരളം വീണ്ടും 1-ാം സ്ഥാനത്ത്. 23 ആരോഗ്യ സൂചകങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ സൂചിക 2016 2018 ഇടയിലുള്ള പുരോഗതിയുടെ ഒരു സംഗ്രഹം കൂടിയാണ്. ആരോഗ്യമുള്ള സംസ്ഥാനങ്ങൾ, പുരോഗമന ഇന്ത്യ എന്ന തലക്കെട്ടുള്ള റിപ്പോർട്ട് ലോകബാങ്കിന്റെ സാങ്കേതിക സഹായത്തോടെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ് തയ്യാറാക്കിയത്. ആരോഗ്യ നേട്ടങ്ങളിൽ കേരളം ഇതര സംസ്ഥാനങ്ങൾക്ക് മുൻപേ നടക്കുമ്പോഴും സൂചിക ഉയർത്തുന്ന ആശങ്കകളും സൂചികയ്ക്ക് അപ്പുറമുള്ള കേരളത്തിന്റെ ആരോഗ്യരംഗവും ഒരു വിശകലനത്തിനായി തുറന്നിടേണ്ടതുണ്ട്. നീതി ആയോഗ് തയ്യാറാക്കിയ 2017-18 റഫറൻസ് വർഷത്തെ ആരോഗ്യ സൂചിക റിപ്പോർട്ടാണ് ഈ ജൂണിൽ പുറത്തുവന്നത്. 23 സുപ്രധാന ആരോഗ്യ സൂചകങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഈ സംയോജിത സൂചികയിൽ നവജാത ശിശുമരണ നിരക്ക്, ജനനസമയത്തെ ലിംഗാനുപാതം, ക്ഷയചികിത്സാ വിജയനിരക്ക്, പൊതുജനാരോഗ്യ സൌകര്യങ്ങളുടെ ഗുണനിലവാരം, വാക്സിനേഷൻ, ഫണ്ട് വിനിയോഗം തുടങ്ങിയ സുപ്രധാന ആരോഗ്യ സംരക്ഷണ സൂചകങ്ങൾ ഇടം പിടിക്കുന്നുണ്ട്. രാജ്യത്തെ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം മികച്ച നേട്ടം കൈവരിച്ച് 1-ാമതെത്തിയപ്പോൾ ആന്ധ്രാപ്രദേശും മഹാരാഷ്ട്രയും 2-ഉം 3-ഉം സ്ഥാനങ്ങളിലെത്തി. ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ പട്ടികയിൽ ഒടുവിലത്തെ സ്ഥാനക്കാരായി. ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ മിസോറാം ഉയർന്ന റാങ്കിലെത്തിയപ്പോൾ സിക്കിം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ മോശം ആരോഗ്യ പ്രകടനം കാഴ്ചവച്ചു. 2030 കൈവരിക്കാനുള്ള സുസ്ഥിര വികസന നേട്ടങ്ങൾ, ഉദാഹരണം നവജാത ശിശുമരണ നിരക്ക് പോലെയുള്ള സൂചകങ്ങളുടെ കാര്യത്തിൽ, കൈവരിച്ച സംസ്ഥാനങ്ങളായി കേരളവും തമിഴ്നാടും മാറി. മോശം പ്രകടനം കാഴ്ചവെച്ച ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, ഒഡീഷ എന്നീ 5 സംസ്ഥാനങ്ങൾ എംപവേർഡ് ആക്ഷൻ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടു. ജനന സമയത്തെ ലിംഗാനുപാതത്തിൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും ആശങ്കാജനകമായ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. ജനന സമയത്തെ ലിംഗാനുപാതം കേരളത്തിൽ 967 നിന്നും 959 കുറയുന്ന സാഹചര്യമാണുള്ളത്. ഹരിയാനയിലാണിത് ഏറ്റവും കുറവ്. കേരളം നേടിയ ഉയർന്ന ആരോഗ്യ സൂചിക പതിറ്റാണ്ടുകളുടെ ശ്രമകരമായ പ്രവർത്തനങ്ങളുടെയും കാഴ്ചപ്പാടിന്റെയും വിദ്യാഭ്യാസ പുരോഗതിയുടെയും എല്ലാം പ്രതിഫലനം കൂടിയാണ്. ശിശുമരണ നിരക്ക് കുറയ്ക്കാനും വാക്സിനേഷൻ ഉറപ്പാക്കാനും ആരോഗ്യ വിദ്യാഭ്യാസത്തിലും സംസ്ഥാനം ചെലുത്തുന്ന ജാഗ്രത എടുത്തു പറയേണ്ടതുണ്ട്. ആരോഗ്യ സംവിധാനങ്ങളുടെ കാലോചിതമായ നവീകരണങ്ങളും ഇത്തരണത്തിൽ പ്രധാനമാണ്. പ്രത്യേകിച്ചും പ്രാഥമികാരോഗ്യ സൌകര്യങ്ങൾ, ഡോക്ടർമാർ, മറ്റ് ആരോഗ്യ പരിപാലകർ തുടങ്ങിയവയിലും കേരളം വൻ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സംസ്ഥാനത്തെ ഡോക്ടർമാരുടെ സാന്ദ്രത നോക്കാം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 1000 പേർക്ക് ഒരു ഡോക്ടർ, അതായത് 1:1000 എന്നതാണ് ഉചിതമായ നിരക്ക് നിരക്കെ. കേരളത്തിലേത് മാതൃകപരമാംവിധം 1:535 ആണ്. ദേശീയതലത്തിലെ ആരോഗ്യ ചെലവ് ആശങ്കയുണർത്തുന്ന ഒന്നാണ്. 2018 നാഷണൽ ഹെൽത്ത് പോളിസി പ്രകാരം ഇന്ത്യയുടെ പൊതുജനാരോഗ്യ ചെലവ് GDP 1.02% മാത്രമാണ്. ഇത് കുറഞ്ഞ വരുമാനക്കാരായ രാജ്യങ്ങളുടെ ശരാശരി ചെലവായ 1.4% കുറവാണെന്ന് ഓർക്കണം. 2025 ചെലവ് 2.5% 2017 നാഷണൽ ഹെൽത്ത് പോളിസി ലക്ഷ്യമിട്ടപ്പോഴും ഇന്ത്യയിൽ ഇത് 2010 ലക്ഷ്യമായ 2% പോലും ആയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കേരളം 2019-20 ബഡ്ജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് ആകെ ചിലവിന്റെ 5.1% എന്നത് അഭിമാനകരമാണ്. വികസിത രാജ്യങ്ങളോട് കിടപിടിക്കും വിധമുള്ള ആരോഗ്യ നേട്ടങ്ങൾ നിരവധി മേഖലകളിൽ കേരളത്തിന് അവകാശപ്പെടാനുണ്ട്. ആർദ്രം പോലുള്ള പദ്ധതികളും ഈ വർഷത്തെ സാമ്പത്തിക സർവേ പ്രത്യേകം പ്രശംസിച്ച ജനനീ പദ്ധതിയും കേരളത്തിന്റെ അഭിമാന പരിപാടികളാണ്. രോഗപ്രതിരോധ രംഗത്ത് പ്രത്യേകിച്ചും നിപ്പ പോലുള്ള പുത്തൻ ഭീഷണികളെ ചങ്കൂറ്റത്തോടെ നേരിട്ട അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല രാജ്യത്തിന്റെ നെറുകയിൽ തന്നെയാണെന്ന് സംശയമില്ല. സൂചികയിൽ നാം 1-ാമതെത്തിയെങ്കിലും സൂചിക ഉയർത്തുന്ന ആശങ്കകൾ പലതുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് നടപ്പുവർഷം നേടിയ പുരോഗതിയുടെ കാര്യത്തിൽ ഹരിയാന 6.55 പോയിന്റ് മെച്ചപ്പെടുത്തിയപ്പോൾ രാജസ്ഥാനും ജാർഖണ്ഡും തൊട്ടടുത്ത സ്ഥാനങ്ങളിലെത്തി. എന്നാൽ കേരളം 2.55 പോയിന്റ് താഴ്ന്ന് പുരോഗതിയുടെ പട്ടികയിൽ 16-ാം സ്ഥാനത്തായി. ഈ മാറ്റം ആശാവഹം അല്ല. സൂചികയ്ക്കപ്പുറത്തും കേരളത്തിന്റെ ആരോഗ്യരംഗം നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ജലജന്യ രോഗഭീഷണിയും മാലിന്യ സംസ്കരണത്തിലെ വീഴ്ചയും കേരളം ജാഗ്രതയോടെ കരുതിയിരിക്കണം. ഒപ്പം ജീവിതശൈലി രോഗങ്ങൾ നമ്മെ കീഴടക്കുന്നുണ്ടോ എന്ന ആശങ്കയും ചർച്ച ചെയ്യപ്പെടണം. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 1.55 ലക്ഷം ക്യാൻസർ ചികിത്സയ്ക്കായി എത്തിയെന്ന പുതിയ റിപ്പോർട്ട് കൂടി നമ്മുടെ ആരോഗ്യ ചിന്തകളെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കേണ്ടതുണ്ട്. ശിശുമരണ നിരക്കിൽ നാം വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലാണെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളും അട്ടപ്പാടി ഉയർത്തുന്ന വെല്ലുവിളികളും ആരോഗ്യ കേരളത്തെ അലട്ടിക്കൂടാം. ചുരുക്കത്തിൽ, നീതി ആയോഗും സാമ്പത്തിക സർവേയും എല്ലാം പ്രശംസിക്കുമ്പോഴും നേട്ടങ്ങളുടെ മേൽ ആശങ്കകളുടെ നിഴൽ വീഴാതെ ആരോഗ്യമുള്ള കേരളം രാജ്യത്തിനാകെ മാതൃകയായി ഇനിയും തുടരേണ്ടതുണ്ട്. അതിനു വേണ്ടത് മികച്ച ആരോഗ്യ വിദ്യാഭ്യാസവും ജാഗ്രതയോടെയുള്ള ജനകീയ ഇടപെടലുകളുമാണ്. ഇച്ഛാശക്തിയുള്ളൊരു ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ നമുക്കതിന് കഴിയും എന്ന് പ്രത്യാശിക്കാം.